നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. പ്രതാപ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നവർ അവരുടെ ബന്ധുക്കളെയും മറ്റും സ്പോൺസർ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ എടുക്കേണ്ട നടപടികളിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അവ എന്തൊക്കെയാണെന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
സാൽബി, പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം, ഓസ്ട്രേലിയ സ്ഥിരതാമസമാക്കിയിട്ടുള്ള വിദേശികൾ അവരുടെ മാതാപിതാക്കളെ കൊണ്ടുവരുമ്പോൾ അവർ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് നൽകേണ്ട അഷുറൻസ് സപ്പോർട്ട് എന്ന ആ മേഖലയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് കുറെ കാലം വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയ നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ പല വാർത്തകളിലും പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള തരത്തിലുള്ള ആശങ്കകള് ഒരു പരിധിവരെ അസ്ഥാനത്താണ്. കാരണം ഈ സമ്പ്രദായം, അഷുറൻസ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു ലീഗൽ എഗ്രിമെന്റ് അഥവാ ഒരു നിയമപരമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് നമ്മൾ ഓസ്ട്രേലിയൻ സർക്കാരുമായിട്ട് ഏർപ്പെടുന്നതിന് തുല്യമാണ്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു വിദേശി അവരുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ കൊണ്ടുവരുമ്പോൾ അവർ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം സപ്പോർട്ട്, അവർക്ക് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് വരുന്ന ആ അധിക ചെലവുകൾ ഈ അഷ്വറർ അഥവാ ഈ ഉറപ്പ് നൽകുന്ന, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളയാൾ ഉറപ്പ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക അവരിൽ നിന്ന് തിരികെ പിടിക്കാം എന്നുള്ളതാണ് ആ വ്യവസ്ഥയുടെ കാതൽ.
അഷുറൻസ് സപ്പോർട്ട് സ്കീമിലാണ് പ്രധാനമായിട്ടും മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് പ്രതാപ് പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
അഷുറൻസ് സപ്പോർട്ട് നിലവിൽ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഓസ്ട്രേലിയൻ വിസ പ്രോസസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് മാൻഡേറ്ററി ആയിട്ടുള്ളതും രണ്ട് ഡിസ്ക്രിഷണറി ആയിട്ടുള്ളതുമായ അഷുറൻസ് സപ്പോർട്ട്. മാൻഡേറ്ററി ആയിട്ടുള്ളത് അതായത് നിയമപരമായിട്ട് നിർബന്ധിതമായിട്ട് നടപ്പാക്കേണ്ട അഷുറൻസ് സപ്പോർട്ടുണ്ട്. ഉദാഹരണത്തിന് കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ, ഏജ് ഡിപ്പെൻഡന്റ് റിലേറ്റീവ് വിസ, റിമൈനിങ് റിലേറ്റീവ് വിസ, നോൺ കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ, സാധാരണ ചെയ്യുന്ന പേരന്റ് വിസ, ഏജ്ഡ് പേരന്റ് വിസ, പിന്നീട് ഒരുപക്ഷെ ഇന്ത്യക്കാരെ ഒന്നും കൂടുതൽ ബാധിക്കാത്ത ഹ്യൂമാനിറ്റേറിയൻ എൻട്രൻസ് വിസ, റെഫ്യൂജി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ വിസ, അത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് പ്രോഗ്രാം അനുസരിച്ച് വരുന്ന ഈ മേഖലകളിലൊക്കെ ഉള്ള വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആ വിസ അനുവദിക്കണമെന്നുണ്ടെന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ നമ്മൾ അഷുറൻസ് സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ മതിയാവും. എന്നാൽ ഇത് കൂടാതെയുള്ള മറ്റു ചില വിസകളുണ്ട്. ഇപ്പോൾ ചൈൽഡ് വിസ, അഡോപ്ഷൻ വിസ, ഫോർമർ റെസിഡന്റ് വിസ, RR വിസ, അതുപോലെ തന്നെ നമ്മുടെ PR വിസ, മറ്റ് പല വിസകൾക്ക് ഓർഫൺ റിലേറ്റീവ് വിസ, ഇങ്ങനെയുള്ള വിസകൾക്കൊക്കെ ഇത് ഡിസ്ക്രിഷണറി ആണ്. കേസ് ഓഫീസറുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷന്റെയും വിവേചനാധികാരത്തിൽ പെടുന്നതാണ്. അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ അഷുറൻസ് ഓഫ് സപ്പോർട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. ഇതാണ് അഷുറൻസ് സപ്പോർട്ടിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം. ഇതിനകത്ത് നിലവിലുള്ള അഷുറൻസ് സപ്പോർട്ട് കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസയ്ക്കും കോൺട്രിബ്യൂട്ടറി ഏജ്ഡ് പേരന്റ് വിസയ്ക്കും നിലവിലുള്ള അഷുറൻസ് സപ്പോർട്ട് 10 വർഷത്തേക്കുള്ള സപ്പോർട്ടാണ് ഒരു അഷുറർ കൊടുക്കേണ്ടത്, അതായത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആൾ കൊടുക്കേണ്ടത്. അത് ഒരു ഇൻഡിവിജ്വലിന് $10,000 രണ്ട് ഇൻഡിവിജ്വലിന് $14,000 നിലവിലുള്ളത്. കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസയുടെ കാര്യത്തിലാണ് വലിയ തുക നമ്മൾ അഷുറൻസ് ഓഫ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ബാക്കിയുള്ള നോൺ കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ, ഞാൻ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് വിസയും ഏജ് റിലേറ്റീവ് വിസ ഉൾപ്പെടെ ഉള്ളവർക്ക് 2 വർഷത്തെ അഷുറൻസ് സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ ഒരു ഇൻഡിവിജ്വലിന് $5,000 രണ്ട് ഇൻഡിവിജ്വലിനാണെങ്കിൽ $7,000 ഇപ്പോഴുള്ളത്. ഈ തുകകൾ 2019 March 31 വരെ അതേപോലെ തന്നെ നിലനിൽക്കും. എന്നാൽ 2019 April 1 മുതൽ 2 വർഷത്തെ അഷുറൻസ് ഓഫ് സപ്പോർട്ട് ₹5,000 നിന്നും ₹7,500 വർദ്ധിക്കുന്നു, ഏതാണ്ട് 50% വർധന. രണ്ട് വ്യക്തികൾക്കുള്ള അഷുറൻസ് സപ്പോർട്ട് 7,000 നിന്നും 10,500 വർദ്ധിക്കുന്നു, ഏതാണ്ട് ഒരു 45% ഉള്ള വർധന. അപ്പോ 1 വർഷം കൂടി കഴിയുമ്പോൾ 2019 April ആകുമ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു 45% മുതൽ ഒരു 50% വരെ വർധന 2 വർഷത്തെ അഷുറൻസ് സപ്പോർട്ടിൽ വരുന്നു. 10 വർഷത്തെ സബ് അഷുറൻസ് ഓഫ് സപ്പോർട്ട് അഥവാ കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസ, നമ്മൾ കൂടുതൽ വിസ ഫീസ് അടച്ച് പെട്ടെന്ന് ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസയുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള $10,000 എന്നത് $15,000 ആയി മാറും. നിലവിലുള്ള രണ്ട് വ്യക്തികൾക്ക് അച്ഛനും അമ്മയ്ക്കും ചേർന്നുള്ള $14,000 എന്നുള്ളത് $20,000 ആയി മാറും. അതായത് ഏകദേശം ഒരു 50% to 55% വരെ വർധനവ് കോൺട്രിബ്യൂട്ടറി പേരന്റ് വിസയുടെ കാര്യത്തിലും ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള വർധനവ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത്.
ഓക്കെ, ഇപ്പോ ഇപ്പോ അഷുറൻസ് ഓഫ് സപ്പോർട്ട് സ്കീമിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് പ്രതാപ് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുന്നവരുടെ വാർഷിക വരുമാനവും കണക്കിലെടുത്താണല്ലോ ഇപ്പോൾ വിസ അനുവദിച്ച് നൽകുന്നത്. അപ്പൊ ഇതിലും സർക്കാർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ, അവ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ?
സാൽവി, ശരിക്കും വ്യക്തിഗതമായ വരുമാനം പലപ്പോഴും അഷുറൻസ് സപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവർക്ക് എത്രമാത്രം വരുമാനമുണ്ട് എന്നുള്ളത് ഇവർ അഷുറൻസ് സപ്പോർട്ട് നൽകുവാൻ യോഗ്യരാണോ ഇല്ലയോ എന്നുള്ളതിനെ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു കുട്ടിയുള്ള ഒരു ദമ്പതി പുറത്തുനിന്ന് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒരു ദമ്പതികളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് രണ്ട് കുട്ടികൾ, വരുന്നവർക്ക് രണ്ട് കുട്ടികളുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർ നൽകേണ്ട അഷുറൻസ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകേണ്ട അവർ കാണിക്കേണ്ട വരുമാനത്തിന്റെ തുക ഇനി ഞാൻ ഈ പറയുന്നത് പോലെയാണ്. $28,800 ആണ് ഇപ്പോഴുള്ള കട്ട് ഓഫ്, ഇൻകം കട്ട് ഓഫ് ഡേറ്റ്, ന്യൂ സ്റ്റാർട്ട് അലവൻസിന്റെ കട്ട് ഓഫ് ഡേറ്റ്. ആ $28,800 ഈ ആരാണോ സപ്പോർട്ട് ചെയ്യുന്ന അവരിൽ ഉള്ള രണ്ട് അഡൽട്ട് ആണുള്ളത്. അപ്പൊ അവര് അതിന് രണ്ട് അഡൽട്ട്, പിന്നെ ആ കൊണ്ടുവരുന്ന ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നവരിൽ രണ്ട് അഡൽട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം 4 അഡൽട്ട്. ഈ 28,800 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏകദേശം $115,000 വരും. അതിനോടൊപ്പം ഇപ്പോൾ ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഓസ്ട്രേലിയൻ സപ്പോർട്ട് കൊടുക്കുന്ന ദമ്പതികൾക്ക് ഒരു കുട്ടിയാണുള്ളത്, ഈ വരുന്നവർ ദമ്പതികൾക്ക് രണ്ട് കുട്ടികളാണുള്ളത്. അങ്ങനെ മൊത്തം 3 കുട്ടികൾ. ഈ 3 കുട്ടികളെ ഈ ഇൻകം കട്ട് ഓഫ് എമൗണ്ടായ 28,800 അതായത് $2,800 ആ $2,800 ഈ 3 കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു. ആദ്യം $28,800 4 മുതിർന്നവരുടെ അംഗസംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. അതിനോടൊപ്പം ആ ഇൻകം കട്ട് ഓഫ് ഡേറ്റിന്റെ 10% $2,800 3 കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഏതാണ്ട് $123,000 വരുമാനം ഈ വ്യക്തി കാണിക്കണം. അങ്ങനെ $123,000 വരുമാനം ഇദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിലോ വരുമാനം ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് അഷുറൻസ് ഓഫ് സപ്പോർട്ടറായിട്ടുള്ള എലിജിബിലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സർവീസ് നൽകുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എത്ര അഡൽട്സ് ഉണ്ട്, എത്ര അഡൽട്സിന് നമ്മൾ സ്പോൺസർ ചെയ്യുന്നു, ഒപ്പം ഈ അഷുർ ചെയ്യുന്നയാൾക്കും അഷുർ ചെയ്യപ്പെടുന്നയാൾക്കും എത്ര കുട്ടികളുണ്ട്, ഇതിന്റെ വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനത്തിന്റെ പരിധി അഷുറൻസ് സപ്പോർട്ടിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്നത്. അല്ലാതെ ഇത്ര കൃത്യമായിട്ട് ഒരു ബെഞ്ച് മാർക്ക് എമൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അഷുറൻസ് സപ്പോർട്ട് കൊടുക്കാവൂ എന്നില്ല. വരുമാനത്തിന്റെ സ്രോതസ് നമ്മൾ കാണിക്കണം.
ഓക്കെ, ഇതിപ്പം ഇങ്ങോട്ടേക്ക് അതായത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യിക്കണമെങ്കിൽ മാത്രമാണല്ലോ അല്ലെ ഇത് ബാധകമാകുന്നത്?
ഇത് സ്ഥിരതാമസ വിസകൾക്ക് മാത്രമേ ഇത് ബാധകമാകുള്ളൂ. താൽക്കാലിക വിസകൾക്കൊന്നും ഈ അഷുറൻസ് സപ്പോർട്ട് ബാധകമാകില്ല.
അല്ല, അപ്പം ഈ വിസിറ്റിംഗ് വിസയിൽ ഇപ്പൊ 3 മാസം 1 വർഷത്തെ ഒക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് ഇത് ബാധകമല്ല,
സ്വാഭാവികമായിട്ടും ബാധകമാകില്ല.
ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളവരെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെ ഇത് ബാധിക്കേണ്ടിടയുണ്ടോ?
ഇത് വിസ അനുവദിക്കുന്ന, നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള വിസ അനുവദിക്കുന്ന സമയത്തെ ഇൻകം കട്ട് ഓഫ് ഡേറ്റ് അനുസരിച്ചും പ്രൈസ് ഇൻഡെക്സേഷൻ അനുസരിച്ചുമാണ് അവർ അഷുറൻസ് ഓഫ് സപ്പോർട്ട് തീരുമാനിക്കുന്നത്. 2019 April മുമ്പിലാണ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷകർക്ക് വിസ കിട്ടുന്നതെങ്കിൽ അന്ന് നിലവിലിരിക്കുന്ന പ്രൈസ് ഇൻഡെക്സേഷൻ അനുസരിച്ചുള്ള വരുമാന പരിധിയായിരിക്കും നിശ്ചയിക്കുന്നത്. 2019 April 1 ശേഷമാണെങ്കിൽ ആ സമയത്ത് നിലനിൽക്കുന്ന വരുമാന പരിധിക്ക് അനുസരിച്ചുള്ള ഇൻകം സോഴ്സ് ആയിരിക്കും കാണിക്കേണ്ടത്. ഒപ്പം ഈ അഷുറൻസ് സപ്പോർട്ടിന്റെ തുകയുടെ ബോണ്ട് അഥവാ ബാങ്ക് ഗ്യാരണ്ടിയുടെ തുക കൂടി. അപ്പോൾ ഇപ്പോൾ അപേക്ഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ചത് കൊണ്ടോ ഈ തുകയിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. എപ്പോഴാണോ വിസ ഗ്രാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ അഫയേഴ്സ് അഷുറൻസ് സപ്പോർട്ട് ചോദിക്കുന്നതും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ സർവീസസ് അഥവാ സെൻട്രൽ ലിങ്കുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അഷുറൻസ് സപ്പോർട്ടിന്റെ വരുമാന പരിധി വ്യക്തികൾക്ക് നിശ്ചയിച്ചു നൽകുന്നത്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി പ്രതാപ് ലക്ഷ്മണൻ.
നന്ദി.